ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ബീഹാറിലെ മോത്തിഹാരിയിൽ 7,200 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഭീകരതയ്ക്കും വിഭാഗീയതയ്ക്കും എതിരെ നിലകൊള്ളുക എന്ന ലക്ഷ്യം കൂടി ഷാങ്ഹായ് സഹകരണ സംഘടനയ്ക്കുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് മലപ്പുറം നിലമ്പൂരിൽ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. കോട്ടയം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ജനവികാരം മനസ്സിലാക്കുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ തദ്ദേശീയ ഡൈവിംഗ് സപ്പോർട്ട് വെസൽ INS നിസ്റ്റാറിന്റെ കമ്മീഷനിംഗ് ഇന്ന് വിശാഖപട്ടണത്ത്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 21 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ മോത്തിഹാരിയിൽ 7,200 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കുകൾ, റോഡ് പദ്ധതികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 4 പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ബീഹാർ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് പശ്ചിമബംഗാളിൽ ദുർഗാപൂരിൽ 5,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ആണവശേഷിയുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളായ പൃഥ്വി 2, അഗ്നി 1 എന്നിവ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്തെ ചാന്ദിപൂരിലായിരുന്നു വിക്ഷേപണം. പരീക്ഷണം വിജയകരമായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 350 കിലോമീറ്റർ ദൂരപരിധിയുള്ള പൃഥ്വി 2 മിസൈലിന് 500 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയും. 700 മുതൽ 900 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി 1 മിസൈലിന് 1,000 കിലോഗ്രാം ഭാരം വഹിക്കാൻ കഴിയും. പരീക്ഷണ വിജയത്തിൽ കരസേനയെയും DRDOയെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ തദ്ദേശീയ ഡൈവിംഗ് സപ്പോർട്ട് വെസലായ INS നിസ്റ്റാർ ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച കപ്പൽ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ്. ഭീകരതയ്ക്കും വിഭാഗീയതയ്ക്കും എതിരെ നിലകൊള്ളുക എന്ന ലക്ഷ്യം കൂടി ഷാങ്ഹായ് സഹകരണ സംഘടനയ്ക്കുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചൈനയിലെ ടിയാൻജിനിൽ SCO വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മുകശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യം കൂടി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
Terrorism, separatism, and extremism. Not surprisingly, they often occur together. Recently, we in India witnessed a graphic example in the terrorist attack in Pahalgam on 22nd April 2025. It was deliberately conducted to undermine the tourism economy of Jammu and Kashmir while sowing a religious divide.
ആരോഗ്യപൂർണമായ ഇന്ത്യയ്ക്കായി സമഗ്ര ചികിത്സാ സൌകര്യങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ ന്യൂഡൽഹിയിൽ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തുടനീളം 1.77 ലക്ഷം ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ ഇവ പ്രവർത്തിക്കുന്നുണ്ടെന്നും ശ്രീ JP നദ്ദ പറഞ്ഞു. 2024 സ്വച്ഛ് സർവേക്ഷൻ റാങ്കിംഗിൽ മികച്ച മുന്നേറ്റവുമായി ജമ്മുകശ്മീർ. ജമ്മുകശ്മീരിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരമായി ജമ്മു മുനിസിപ്പൽ കോർപ്പറേഷൻ. മാലിന്യമുക്ത നഗരത്തിനുള്ള 3-സ്റ്റാർ പദവിയും ജമ്മു സ്വന്തമാക്കി. മാലിന്യം കൈകാര്യം ചെയ്യുക, ശുചിത്വ അടിസ്ഥാന സൌകര്യങ്ങൾ, ജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയ സുസ്ഥിര പരിശ്രമങ്ങൾക്കുള്ള പുരസ്കാരവും ജമ്മുവിന് ലഭിച്ചു. ജമ്മുകശ്മീരിലെ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഇന്നലെ താൽക്കാലികമായി നിർത്തിവച്ച അമർനാഥ് തീർത്ഥാടനം ഇന്ന് പുനരാരംഭിച്ചു. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് ജമ്മു ബേസ് ക്യാമ്പിലെ ഭഗവതി നഗറിൽ നിന്ന് തീർത്ഥാടകരുടെ 17-ാമത് സംഘത്തിന് യാത്രാനുമതി നൽകിയതായി അധികൃതർ അറിയിച്ചു. 335 വാഹനങ്ങളിലായി 9,500 പേരാണ് യാത്ര തിരിച്ചത്. അടുത്ത മാസം 9 വരെയാണ് തീർത്ഥാടനം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 21 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം മറ്റന്നാൾ ചേരും. ഇരുസഭകളിലും നടപടികൾ സുഗമമാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. വർഷകാല സമ്മേളനം അടുത്ത മാസം 21 വരെ തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 124 പതിപ്പാണിത്. നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം 25 വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയും നമോ ആപ്പിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലും അറിയിക്കാം. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. പെഹൽഗാം ആക്രമണം ഉൾപ്പെടെ നിരവധി ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള സംഘടനയാണ് TRF. അമേരിക്കയുടെ ഈ തീരുമാനം ഇന്ത്യ US ഭീകരവിരുദ്ധ സഹകരണത്തെ ദൃഢമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി S.J. പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് മലപ്പുറം നിലമ്പൂരിൽ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. കോളേജിലെ നൈപുണ്യ വികസന കേന്ദ്രം സന്ദർശിക്കുന്ന അദ്ദേഹം പെൺകുട്ടികളുടെ ഹോസ്റ്റലും ഉദ്ഘാടനം ചെയ്യും. മന്ത്രി V.അബ്ദുറഹിമാൻ പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രത കർശനമാക്കി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 21 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിലെ നദികളിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P.ജഗന്നിവാസൻ.
കാസർഗോഡ് ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാനപാത അപകടാവസ്ഥയിലായി. സംസ്ഥാനപാതയിൽ തൃക്കണ്ണാട് ക്ഷേത്രത്തിന് മുൻവശത്താണ് റോഡിന് 3 മീറ്റർ അകലം വരെ മണ്ണിടിഞ്ഞത്. കൂടാതെ തൊട്ടടുത്തുള്ള കടൽത്തീരത്തുള്ള പഴയ കെട്ടിടവും പൂർണ്ണമായും കടൽക്ഷോഭത്തിൽ തകർന്നിരിക്കുകയാണ്. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്.
മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2nd ചരമവാർഷികത്തോടനുബന്ധിച്ച് KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്മൃതി സംഗമം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി പുതുപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ നിർമ്മിച്ച് നൽകുന്ന 12 വീടുകളുടെ താക്കോൽദാനവും KPCCയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ശ്രീ രാഹുൽഗാന്ധി നിർവഹിച്ചു. നിയുക്ത രാജ്യസഭാ MP C.സദാനന്ദൻ മാസ്റ്റർക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ BJP പ്രവർത്തകർ സ്വീകരണം നൽകി. ഇന്ന് നടക്കുന്ന BJP സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. രാജ്യസഭാ MP എന്ന നിലയിലുള്ള ഉത്തരവാദിത്വവും ദൌത്യവും സമ്പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് C.സദാനന്ദൻ മാസ്റ്റർ പ്രത്യാശ പ്രകടിപ്പിച്ചു. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മാനേജ്മെന്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്ന് മന്ത്രി V.ശിവൻകുട്ടി. 3 ദിവസത്തിനകം രേഖാമൂലം വിശദീകരണം നൽകണമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാനേജ്മെന്റ് നടപടിയെടുത്തില്ലെങ്കിൽ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഹംഗറിയിൽ നടക്കുന്ന ഗുസ്തി ടൂർണമെന്റിൽ 65 കിലോഗ്രാം പുരുഷ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യയുടെ സുജിത് കൽക്കൽ സ്വർണ്ണ മെഡൽ നേടി. അവസാന പോരാട്ടത്തിൽ അസർബൈജാൻ താരത്തെയാണ് സുജിത് പരാജയപ്പെടുത്തിയത്. ഈ വർഷത്തെ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് റാങ്കിംഗ് സീരീസ് മത്സരങ്ങളിലെ രാജ്യത്തിന്റെ ആദ്യ സ്വർണ്ണ മെഡലാണിത്. 57 കിലോഗ്രാം പുരുഷ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യയുടെ രാഹുൽ വെങ്കല മെഡൽ നേടി. ലാസ് വെഗാസിൽ നടക്കുന്ന ചെസ് ഫ്രീസ്റ്റൈൽ ഗ്രാൻഡ്സ്ലാമിൽ ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ അർജുൻ എരിഗേസി സെമി ഫൈനൽ ഉറപ്പിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഉസ്ബെക്കിസ്ഥാൻ താരത്തെയാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ടൂർണമെന്റിൽ സെമിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ബഹുമതിയും അർജുൻ നേടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 595 പോയിന്റ് താഴ്ന്ന് 81664ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 176 പോയിന്റ് നഷ്ടത്തിൽ 24935ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. സ്വർണം പവന് 72880 രൂപയും ഗ്രാമിന് 9110 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ സിംഗപ്പൂർ ഉഭയകക്ഷി നാവിക അഭ്യാസമായ സിംബെക്സ് 2025 തയ്യാറെടുത്ത ഇന്ത്യൻ നാവികസേന. ഇതിന്റെ ഭാഗമായി സിംഗപ്പൂരിലെത്തിയ ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത നാവിക കപ്പലുകളായ INS ഡൽഹി, INS സത്പുര, INS കിൽറ്റൺ, INS ശക്തി എന്നിവയ്ക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാറിലെ മോത്തിഹാരിയിൽ 7200 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഭീകരതയ്ക്കും വിഭാഗീയതയ്ക്കുമെതിരെ നിലകൊള്ളുക എന്ന ലക്ഷ്യം കൂടി ഷാങ്ഹായ് സഹകരണ സംഘടനയ്ക്കുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് മലപ്പുറം നിലമ്പൂരിൽ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. കോട്ടയം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ജനവികാരം മനസ്സിലാക്കുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് രാഹുൽഗാന്ധി. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ തദ്ദേശീയ ഡൈവിംഗ് സപ്പോർട്ട് വെസൽ INS നിസ്റ്റാറിന്റെ കമ്മീഷനിംഗ് ഇന്ന് വിശാഖപട്ടണത്ത്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 21 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.